ഞാൻ രാജേഷ് മുരളീധരൻ. സ്കൂൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തോടുകൂടി തുടങ്ങാം. എത്ര പേരാണ് ഈ പോഡ്കാസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മിക്കവരും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കുക, അത് വളരെ ചെറിയ ലൈറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ജോലികളുടെ ഇടയിലും നമ്മൾ മറ്റു കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആവും. അപ്പോൾ നമ്മളുടെ ഈ ഫോക്കസ് കുറയുന്നത് നമ്മുടെ ക്വാളിറ്റി, വർക്ക് ക്വാളിറ്റിയെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മളുടെ ഈ മൾട്ടി ടാസ്കിങ് മാത്രമല്ല, ഫോക്കസ് അല്ലെങ്കിൽ ഈ ഡിസ്ട്രാക്ഷൻ നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, അതായത് സോഷ്യൽ മീഡിയ ധാരാളമുണ്ട്, അല്ലെങ്കിൽ ന്യൂസുകളൊക്കെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ശ്രദ്ധിക്കുന്നതിന് പകരം മൾട്ടിപ്പിൾ ടൈംസ് ന്യൂസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും പലരും. അപ്പോൾ ഉണ്ടാകുന്ന ഇവൻറ്റ്സിനെ പറ്റി നമ്മൾ ആലോചിക്കും, അല്ലെങ്കിൽ ആ ഇവൻറ്റ്സ് അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഫീഡ്സ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ന്യൂസ് ചാനൽസോ അല്ലെങ്കിൽ ന്യൂസ് വെബ്സൈറ്റ്സോ വഴിയൊക്കെ നമ്മൾ ഈ ന്യൂസിലേക്ക് ശ്രദ്ധ പോവും. ഈ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും മിക്കവാറും ഈ പറഞ്ഞ മെസ്സേജുകൾ വരുന്നത്, അവരുടെ ശ്രദ്ധ അതിനകത്തേക്ക് തിരിയുന്നത്. അല്ലെങ്കിൽ വളരെ സേഫ്റ്റി ക്രിട്ടിക്കലായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾ, ഒരു എക്സാമ്പിൾ എടുത്തപ്പോൾ ഒരു ഡ്രൈവർ തന്നെ, അദ്ദേഹത്തിനുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ലൈഫ് ത്രെട്ടണിങ് ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം ഒന്നെങ്കിൽ ഡിസ്ട്രാക്ഷനോ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ്ങോ ഒക്കെ അതിൻ്റെ ഒരു കാരണമായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ സീരിയസ് ആയിട്ട് പരിഗണിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാറുണ്ടോ, അതോ മറ്റു കാര്യങ്ങളോ അതിൻ്റെ കൂടെ ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ചോദിച്ച് നമ്മളെ അത് ബുദ്ധിമുട്ടിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ആണ് എന്ന് നമുക്ക് സ്വയം ബോധ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമല്ല അല്ലേ. നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്ന് അസസ് ചെയ്യാനായിട്ട് മറ്റാർക്കും സാധ്യമല്ല. അപ്പോൾ നമുക്ക് മാത്രം സാധ്യമാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ സാധ്യത മുൻനിർത്തി നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലിലാണോ, അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമർ ആരാണോ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഔട്ട്പുട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവർക്കത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നും. മിക്കവാറും കേസുകളിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വഭാവം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, ക്വാളിറ്റി അത്ര കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളല്ല, ഒരു പ്രൈസ് കോൺഷ്യസ് ആണ്. അപ്പോൾ കുറച്ച് ക്വാളിറ്റി കുറച്ച് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാർ പ്രൈസ് കോൺഷ്യസ് ആണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല, പൊതുവേ ഇന്ത്യയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, നമ്മുടെ നാട്ടിലെല്ലായിടത്തും മിക്കവരും പ്രൈസ് കോൺഷ്യസ് ആണ്, പക്ഷേ ക്വാളിറ്റി കോൺഷ്യസ് അല്ല. അത് വേണമെങ്കിൽ ഒരു ബോണസ് ആയിട്ട് എടുക്കും, കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെറ്റർ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പല സാധനങ്ങളുടെയും ക്വാളിറ്റിയിൽ അത് ബാധിക്കാറുണ്ട്. അതായത് ആ ഒരു പൊതു മനോഭാവം കാരണം തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ക്വാളിറ്റി ഇല്ല. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ വേൾഡ് അങ്ങനെയല്ല, നമ്മൾ വളരെയധികം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളത് വേൾഡ്സ് ബെസ്റ്റ് പ്രൊഡക്ട്സിനോട് തന്നെ കോമ്പറ്റ് ചെയ്തിട്ട് വേണം ഈ പ്രൊഡക്ട്സ് എല്ലാം മാർക്കറ്റിലെത്തിക്കാൻ. അപ്പോൾ നമ്മളൊരു ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിനോട് കോമ്പറ്റ് ചെയ്യുക അല്ലാതെ വിജയിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്താൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മൊബൈൽ ഫോണിനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അറിയുള്ളി ആപ്പിളാണ്. അവരുടെ മൊബൈൽ ഫോണിൻ്റെ ക്വാളിറ്റിയാണ് ഒരു ബെഞ്ച് മാർക്കാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് കോമ്പറ്റ് ചെയ്യാനായിട്ട് പല കോമ്പറ്റേറ്റേഴ്സും ശ്രമിച്ചു. ഇപ്പോൾ ബ്ലാക്ക്ബെറി ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റ് ഉണ്ടായിരുന്നു, നോക്കിയോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തെങ്കിലും കോമ്പറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഗൂഗിളിന് മാത്രമാണ്, ബാക്കി ആരും സർവൈവ് ചെയ്തില്ല. അപ്പോൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ കമ്പനികൾ മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇന്നലത്തെ ഈ ഹയസ്റ്റ് ടഫസ്റ്റ് എൻവയോൺമെൻറ്റിൽ മനസ്സിലാക്കേണ്ടത്. അത് പ്യുവർലി ക്വാളിറ്റി ബേസ്ഡ് ആണ്. ഇനിയിപ്പോൾ ഇന്ത്യൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഈ ആളുകൾ ജിയോയിലേക്ക് സ്വിച്ച് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡറാണ് ജിയോ. അതിലേക്ക് സ്വിച്ച് ചെയ്തത് എന്താ, മുകേഷ് അംബാനിയോടുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ലല്ലോ. ബേസിക്കലി അവരുടെ കവറേജ്, അവർ കൊടുക്കുന്ന ഡേറ്റയുടെ സ്പീഡ്, അവരുടെ പ്രൈസിങ്, അപ്പോൾ ഇൻ ഓൾ ആസ്പെക്ട്സിൽ അവർ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരുമായിട്ട് കോമ്പറ്റ് ചെയ്താൽ നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ആ പ്രൈസിനോട് കോമ്പറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി കമ്പനിക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം, ഇതിപ്പോൾ നമ്മൾ വളരെ ജനറിക്കായിട്ടുള്ള രണ്ട് എക്സാമ്പിൾ എടുത്താണ്. അപ്പോൾ പക്ഷേ നമ്മളൊരു വ്യക്തിപരമായി നമ്മളുടെ ഒരു ഗ്രോത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ വളർച്ചയെ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഫിനാൻഷ്യൽ മാത്രമല്ല വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ എത്ര വായിക്കുന്നു, നമ്മൾ എത്ര പഠിക്കുന്നു, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ഡിസിപ്ലിനും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്ന കഴിവാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു വലിയ കാര്യമല്ല, നമ്മൾ എത്രമാത്രം ഫോക്കസ്ഡ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഒരാൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനിക്കുമ്പോഴേ തന്നെ ഡിസിപ്ലൈൻഡായിട്ട് ജനിച്ച് എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന അങ്ങനെ ഒരാൾ ബൈ ബർത്ത് കിട്ടുന്ന ഒരു കഴിവൊന്നുമല്ല ഇത്. ഇത് നമ്മൾ വളരെ പ്ലാൻഡായിട്ട് ട്രെയിൻ ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. എനിക്ക് തോന്നുന്നു ഇത് അക്കാഡമിക് തലത്തിൽ പോലും ഇതിനെപ്പറ്റി പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ഇതിനൊരു എഫക്റ്റീവ് മെത്തേഡ്സൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലോകത്ത് എല്ലാവരും ഈ പറയുന്ന ഡിസ്ട്രാക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വേൾഡ്സ് പ്രോബ്ലമായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് നമുക്കിതിൽ നിന്ന് വളരെ ഈസി ആയിട്ട്, ഇതൊരു ഇൻഡിവിജ്വൽ പ്രോബ്ലം, ഇൻഡിവിജ്വൽസിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു കിടക്കാമെന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചാൽ മറ്റാരുടെ സഹായം ഇല്ലാണ്ട് തന്നെ നമുക്കിത് മിക്ക പ്രോബ്ലംസും പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുക. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലേ. ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും കട്ട് ചെയ്താൽ, അതായത് നമ്മുടെ ടെലിവിഷനോ അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ വിദൂരത്തു നിന്നോ ഇങ്ങനെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സോഷ്യൽ മീഡിയ ആണെങ്കിലും മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് തരത്തിലും, അല്ലെങ്കിൽ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ബോറടിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിസ്ട്രാക്റ്റഡ് ആവുന്നതാണെങ്കിലും, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ആ ചെയ്യാനായിട്ട് നമ്മൾ എത്രമാത്രം സമയം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്ന് നമ്മൾ തീരുമാനിക്കാനേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ജനറലി ഫുൾ ടൈം ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയ പറ്റില്ല, നമുക്ക് പലതും ചെയ്യാനുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക, പ്ലാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും ഡെയിലി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പ്രയോറിറ്റി എന്താണ്, എത്രമാത്രം സമയമാണ് അതിന് സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കണക്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്ലാൻ എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു ഒന്നോ രണ്ടോ ആഴ്ച ഈ പ്ലാൻ നടത്തിയത് കൊണ്ട് ബാക്കിയെല്ലാം ഈ ഡിസ്ട്രാക്ഷൻ അവോയ്ഡാവും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതൊരു റുട്ടീനായിട്ട് തന്നെ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ ഇതിനൊരു വേ ഡെവലപ്പ് ചെയ്യണം. ഒരു നോട്ട്ബുക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ തന്നെ, മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ എഴുതുക, ഏത് വിധേനയാണെങ്കിലും നമ്മളത് ഡോക്യുമെൻ്റ് ചെയ്യണം. ആ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഗ്രസ് നമ്മൾ വിലയിരുത്തി അത്രയും സമയത്ത് നമ്മൾ എത്രമാത്രം കുറവ് ഡിസ്ട്രാക്ഷൻ പറ്റുമോ അത്രമാത്രം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ തരത്തിലും. മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മറ്റെല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ നമ്മളുടെ ഈ ടാസ്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഈ ഡിസ്ട്രാക്ഷനുള്ള കാര്യങ്ങൾ അതിൻ്റെ സൈഡിൽ ചെയ്യാം എന്ന് കരുതി നമ്മൾ നമ്മളുടെ ജോലി സ്റ്റാർട്ട് ചെയ്താൽ, എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരാഴ്ച മുന്നേ ഒന്നും നമ്മുടെ റുട്ടീൻസ് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു തലേ ദിവസം വൈകിട്ടോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെയോ ഈ പ്ലാനിങ് നടത്തി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും എളുപ്പം. ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും അവരവരുടെ സാഹചര്യം അനുസരിച്ച് അവരവർ ചെയ്യുന്ന കാര്യങ്ങളനുസരിച്ചൊക്കെ മാറ്റപ്പെടും. പക്ഷേ എന്നാലും ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന സമയം എത്രയാണ് എന്നുള്ളതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ സമയത്ത് ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രിക്കോഷനും നമ്മൾ എടുത്തിട്ടുണ്ടാവണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മളുടെ അടുത്തൊരു പ്രോബ്ലമാണ് മൾട്ടി ടാസ്കിങ്. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്നതാണ് ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ തീരുമാനിക്കുക. ഇപ്പോൾ ഒരു സിമ്പിൾ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഓഫീസിലേക്ക് ഫോൺ ചെയ്യാൻ തീരുമാനിക്കുക, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓഫീസിലേക്ക് ഓൺ ദ വേ ആണെങ്കിൽ, നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ കാർപ്ലേയിൽ നമ്മൾ കോൾ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും വണ്ടിയിൽ ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ ഒക്കെ ഉണ്ടാവും. അപ്പോൾ സൂം മീറ്റിങ്സൊക്കെ ഈസിലി കാറ് വഴി ലോഗിൻ ചെയ്യാൻ പറ്റും, മിക്കവരും അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പക്ഷേ നമ്മളുടെ ഡ്രൈവിങ്ങിൽ ഒരു പരിധി വരെ അത് ചിലപ്പോൾ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, നമ്മളത് ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷേ ഈ കോളിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മുടെ ശ്രദ്ധ വളരെയധികം കുറഞ്ഞ് കുറഞ്ഞ് വരാം. അപ്പോൾ ഒരു അപകടം എന്ന് പറയുന്നത് ലൈഫിൽ ഒരു പ്രാവശ്യം ആയിരിക്കും ഉണ്ടാവുകയുള്ളൂ അല്ലേ. ആ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള അപകടം എന്തായാലും ലൈഫിൽ ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യമില്ല. അപ്പോൾ ഈ കോൾ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് കമ്പയർഡ് ടു അവർ ലൈഫ്. സോ എനിക്ക് തോന്നും അപ്പോൾ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളുകളോ കാര്യങ്ങളോ ഒന്നും ഈ പറയുന്ന ഡ്രൈവിംഗ് സമയത്ത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പോളിസിയായിട്ട് എടുത്താൽ നമ്മളപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. അപ്പോൾ നമ്മുടെ ട്രാവൽ ടൈം നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഡെയിലി റുട്ടീനിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് മറ്റ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള എന്ന് തീരുമാനിക്കാം. നമ്മുടെ പാസീവ് ട്രാവൽ ടൈമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ട്രെയിനിൽ ഓഫീസിലേക്ക് കമ്മ്യൂട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ആ സമയത്ത് ജോലി ചെയ്യുന്നത് നമ്മളെ ബാധിക്കില്ല. അപ്പോൾ അതിനൊരു മൾട്ടി ടാസ്കിംഗ് ആയിട്ട് എടുക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ജോലി ചെയ്യില്ല എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ തന്നെയാണ് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പറ്റില്ല. പക്ഷേ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിങ്, നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്യാൻ പറ്റും, പക്ഷേ എഫക്റ്റീവായി ക്വാളിറ്റിയോട് കൂടി സീറോ എറർ ചാൻസിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായി തോന്നുന്നത്. അപ്പോൾ മൾട്ടി ടാസ്കിങ് എന്തായാലും പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുമെങ്കിലും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്കിടെ ഒരു പ്രധാന കാര്യമാണ്, നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഫോക്കസ്ഡ് ആയിരിക്കും, മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ നമ്മുടെ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. അതായത് വി ആർ നോട്ട് ലിവിങ് ഇൻ എ മൊമെൻറ്റ്. അതായത് നമ്മൾ ഈ മൊമെൻറ്റിൽ ജീവിക്കാൻ നമ്മൾ പരിശീലിച്ചിട്ടില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ മറ്റൊരു ചിന്തയില്ലാതെ നമ്മൾ ആ മൊമെൻറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മുടെ ചിന്തകളെ എപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഒന്നാമത് നമുക്ക് നല്ല ട്രെയിനിങ് വേണം. അതായത് നമ്മുടെ സ്വയം നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം ഇക്കാര്യത്തിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യാനും മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാതിരിക്കാനും. അതായത് നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ നമ്മളെ ഗെയിമിൽ എത്രമാത്രം ഫോക്കസ്ഡ് ആണോ, അല്ലെങ്കിൽ നമ്മളൊരു ഫുട്ബോൾ മാച്ചിൽ കളിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഫോക്കസ്ഡ് ആണോ, കാരണം നമുക്ക് അതിനകത്ത് ഡിസ്ട്രാക്റ്റഡ് ആവാനായിട്ട് ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മളുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് നമ്മൾ സ്വയം നമ്മളെ ട്രെയിൻ ചെയ്താൽ മാത്രമേ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്തി വെച്ചിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ പോയി തിരിച്ചു വരുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിനേക്കാൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിനേക്കാൾ പ്രയോറിറ്റി ഉള്ളൊരു കാര്യം ഒരു ഇൻറ്ററപ്റ്റ് ഉണ്ടായി, ഒരു ഇൻറ്ററപ്ഷൻ ഉണ്ടായി, ആ ഇൻറ്ററപ്ഷനുള്ള കാര്യമാണ് പ്രയോറിറ്റി. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കംപ്ലീറ്റായിട്ട് നിർത്തി വയ്ക്കുക, അതിന് ശേഷം തിരിച്ചു വന്ന് ഇത് ചെയ്യുക. പക്ഷേ നമ്മൾ ചെയ്യുന്ന മൊമെൻറ്റിൽ നമ്മളത് മാത്രമായിരിക്കണം ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി മറ്റൊരു കാര്യമാണ് നമ്മളുടെ ടൈം മാനേജ്മെൻറ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിനൊരു പ്ലാനിങ് വേണം. ഒരു എത്ര മിനിറ്റ് ഞാനിത് ചെയ്യും എന്ന് തീരുമാനിക്കുന്നു, എത്ര മണിക്കൂർ ചെയ്യും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് വെൽ ഫോക്കസ്ഡ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഒരു 30 to 45 minutes ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സ്കൂളിലൊക്കെ പീരീഡായിട്ട് സെറ്റ് ചെയ്തിരുന്ന ഒരു 45 minutes, അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാം. നമ്മൾ വി എക്സ്പെക്ട് എ ബ്രേക്ക് ആഫ്റ്റർ ദാറ്റ്. സോ സ്കൂളിലെ ഇൻ്റർവെൽ പോലെ തന്നെ നമ്മളുടെ വർക്കിംഗ് ഇടവേളകൾ സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൽ പല ആപ്പുകളും അവൈലബിളാണ് ഈ ഇൻ്റർവെൽസ് സെറ്റ് ചെയ്യാനും അതിനുശേഷം വർക്കിംഗ് ടൈം നോട്ടിഫൈ ചെയ്യാനും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എപ്പോഴും ഈ ആപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുക, ആ ടൈം അലോക്കേറ്റ് ചെയ്യുക, അതിന് ബ്രേക്ക് എടുക്കുക, വീണ്ടും ആ കാര്യം റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് ആ പണി ചെയ്യാൻ അലോക്കേറ്റ് ചെയ്ത സമയം കഴിഞ്ഞാൽ നമ്മളെ പരിപാടി നിർത്തുക. ഇനിയിപ്പോൾ തീർന്നിട്ടില്ലെങ്കിൽ അത് നിർത്തി മറ്റൊരു കാര്യത്തിലേക്ക് സ്വിച്ച് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ അടുത്തത് എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് പ്രയോറിറ്റി ഉള്ള കാര്യത്തിലേക്ക് സ്വിച്ച് ചെയ്താൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നമ്മളുടെ കാര്യം ആ പറഞ്ഞ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് തീരാതിരുന്നത് നമ്മൾ ചെയ്യുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിന് ചിലപ്പോൾ റീപ്ലാനിങ് ആവശ്യമുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ റീതിങ്ക് ചെയ്യണം ഞാൻ ചെയ്യുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് കാരണമാണ് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഈ കാര്യം തീരാത്തത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് ചിലപ്പോൾ റീപ്ലാൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചിട്ടൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ആ പ്ലാനിനനുസരിച്ച് പോവുകയും ആ സമയത്തുള്ള കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യും, നമ്മൾ മൾട്ടി ടാസ്കിങ് അവോയ്ഡ് ചെയ്യുകയും ചെയ്താൽ തന്നെ നമ്മളുടെ ഈ പറയുന്ന ഫോക്കസ് ഇഷ്യൂ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടുണ്ടാകുന്ന പല എററുകളും കുറയും. നമ്മളുടെ നാട്ടിൽ നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്ട്സിനെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടാവും, അത് വേൾഡ് വൈഡ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഞാൻ പറയുന്ന ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് കാർ ഉണ്ടാക്കുന്നത് മാത്രമല്ല, മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത് മാത്രമല്ല, മ്യൂസിക് ഉണ്ടാക്കുന്ന ആൾ അദ്ദേഹം ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഒരു ലോകത്തെ എൻ്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റുന്നതാണ് ഈ മ്യൂസിക്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ ഫോക്കസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കുക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്നയാൾ, അപ്പോൾ എല്ലാവർക്കും ഇത് ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈയൊരു തോട്ട് പ്രോസസ്സ് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഞാൻ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ആർക്കും അറിയാത്തതായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാരെങ്കിലും ഇതിനെപ്പറ്റി നല്ല ബോധവാന്മാരായിരിക്കും, അവർ പല തവണ ഇത് ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ പലപ്പോഴും ഈ പറയുന്ന പ്ലാനിങ്ങും ആ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യലും ചിലപ്പോൾ പ്രായോഗികമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് അത് പ്രായോഗികമായിട്ടുണ്ടാവില്ല. പക്ഷേ അതിനൊരു കോൺസിസ്റ്റൻ്റായിട്ടുള്ള എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായേ പറ്റൂ, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായേ പറ്റൂ. അപ്പോൾ അത് ചെയ്താൽ വലിയ മാറ്റങ്ങളുണ്ടാവും. ഇതുകൊണ്ടുള്ള ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളുടെ ബാക്ക്ലോഗ്സ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ചെയ്ത് തീർക്കാനായിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും തീർത്തും കുറവായിരിക്കും, നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അത് കഴിയുന്ന ബാക്കി സമയം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന, നമ്മുടെ ഫ്രീ ടൈമായി പ്ലാൻ ചെയ്തിരിക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് വായിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനോ ഒക്കെ നമുക്ക് കൂടുതൽ സമയം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.